കുറച്ചു കാലം മുമ്പ് ഇ ബുക്കുകൾ അഥവാ ഇലക്ട്രോണിക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് നൽകിയപ്പോൾ പ്രശസ്തമായൊരു വാചകം അതിൽ ഉദ്ധരിച്ചിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഉണ്ട് എന്ന വാചകം. ആ വാചകം ഇവിടെ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. മനസ്സിൽ ഒരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ ഉള്ളവരാണ് എല്ലാവരും. അത് എങ്ങനെ എഴുതണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ എഴുതി ഫലിപ്പിക്കാമെന്ന് അറിയാത്തതുകൊണ്ടാണ് മിക്കവരും എഴുതാൻ മെനക്കെടാത്തത്. എഴുതുന്നവർക്കും എഴുതാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയെ നയിച്ച ഒരു എഴുത്ത് ശില്പശാല കഴിഞ്ഞയാഴ്ച സിഡ്നിയിൽ നടന്നിരുന്നു. അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി.
യു ഹാവ് ടു സിറ്റ് ഡൗൺ ആൻഡ് സ്റ്റാർട്ട് ദ സ്റ്റോറി, അത്രേ ഉള്ളൂ. അത് കുത്തിയിരുന്നത് തടങ്ങുക എന്നുള്ളതാണ്. അതിന് പിന്നെ അതിന് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. ദാറ്റ്സ് നോ സച്ച് തിങ് നമ്മൾ അവിടെ കമ്പ്യൂട്ടറിൽ അടിക്കുന്ന അവിടെ അല്ലെ കള്ളാശാല എഴുതുന്ന അവിടെ അവിടെ ഇരുന്ന്
എഴുത്തിന്റെ മർമ്മമറിയാനുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഓസ്ട്രേലിയൻ മലയാളി ലിറ്റററി അസോസിയേഷൻ അഥവാ അംല സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ ശില്പശാല. എഴുത്തുപുര എന്ന പേരിൽ സിഡ്നിയിൽ നടന്ന ഈ സാഹിത്യ ക്യാമ്പിൽ സിഡ്നി, മെൽബൺ, കാൻബറ നഗരങ്ങളിൽ നിന്നായി 21 മലയാളികളാണ് പങ്കെടുത്തത്.
എഴുതുമ്പോഴാണ് ഇതിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അവിടെയാണ് നമ്മളുടെ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. അത് നമുക്ക് എടുത്തിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒന്നല്ല. അത് നമ്മളുടെ വായനയുടെ സമ്പത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ പണ്ട് വായിച്ചത് സന്ദർഭങ്ങളടക്കം അങ്ങനെ തന്നെ ചിലപ്പോൾ ചോർന്നു പോകുന്നു ഇങ്ങോട്ട് വരും. അതില്ല, ഈ പ്രീവിയസ് മോഡൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സാധനം. അത് രാമായണം വായിച്ചപ്പോൾ തൊട്ടുള്ള സാധനങ്ങൾ കാണും, അതിനകത്ത് ബൈബിൾ വായിച്ചപ്പോൾ ഉള്ളത് കാണും. പിന്നെ ഈ കഥ അവസാനം എഴുതി വരുമ്പം അത് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലിവിങ് ഷോർട്ട് സ്റ്റോറി ഇൻ മലയാളം. ഒരാഴ്ചയിൽ ഒരു 100 കഥ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത്. ഒരു മാസത്തിൽ ഒരു 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 1600 കഥ വരുന്ന ഒരു ഒരു പക്ഷേ അതിൽ കൂടുതൽ ആ കോണ്ടെക്സ്റ്റിലേക്ക് എൻ്റെ കഥ ചെല്ലുമ്പം അത് വിൽ ഇറ്റ് ബി ഡിഫറെൻ്റ് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഇഷ്യൂ. ദാറ്റ്സ് മൈ ചാലഞ്ച്. അതോ അത് മറ്റേ ഒരു കഥ പോലെ ഇരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ പോയി.
കഥകളിലൂടെയും ലേഖനങ്ങളിലൂടെയും രാഷ്ട്രീയ വിമർശനങ്ങളിലൂടെയും ആധുനിക മലയാള സാഹിത്യത്തിൽ ഒറ്റയ്ക്കൊരു വഴിയിൽ നടക്കുന്ന സക്കറിയ മറ്റുള്ളവരെ എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നില്ല ഇത്. മറിച്ച് എഴുത്തിന്റെ അനുഭവങ്ങളും എഴുത്തിലേക്കുള്ള വഴികളും പങ്കുവയ്ക്കുന്ന ഒരു ചർച്ചയായിരുന്നു എഴുത്തുപുര. സിഡ്നി സാഹിത്യവേദി, മെൽബണിലെ തൂലിക സാഹിത്യവേദി, സംസ്കൃതി കാൻബറ എന്നിവയിലെ അംഗങ്ങൾ സ്വന്തം കവിതകളും കഥകളുമെല്ലാം എഴുത്തുപുരയിൽ അവതരിപ്പിച്ചു.
എന്ത് ചിന്തയുടെ പാളികൾ ആണോ അദ്ദേഹത്തെ മൗനത്തിലേക്ക് നേടിയെടുത്തത് അതിനെ ഞാൻ വെറുക്കുന്നു. ധ്യാനത്തിന്റെ കോണുകളിൽ നമ്ര ശിരസ്കിയായ എന്നെ അദ്ദേഹം കാണുന്നുണ്ടോ? പ്രണയത്തിന്റെ തീയിൽ എരിയുന്ന എന്നെ അറിയുന്നുണ്ടോ? അവളുടെ ചിന്തകൾ അറ്റുപോയി. ബുദ്ധനെ കണ്ടപ്പോൾ ആ മുഖത്തെ നിർവികാരതയിൽ തുറച്ചു നോക്കി അവൾ പുലമ്പി, നിന്നെ ഞാൻ അറിയുന്നില്ല, നീ എന്നെയും അറിയുന്നില്ല.
തുടർന്ന് അതിന്മേൽ തുറന്ന ചർച്ചയും നടന്നു.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്തൊരു ഒരു 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 സന്ദർഭമുണ്ട്. ഒരു പ്രത്യേക ആശയത്തെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവന്ന കൃത്യമായിട്ട് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി എനിക്ക് ഒബ്ജക്ഷൻ അത് ശരിയല്ല. ഞാൻ തിരഞ്ഞെടുക്കില്ലാതിരുന്ന ഒരു വാക്ക് പുലമ്പി എന്നുള്ളതാണ്. അത് മേനോ, കാരണം അതിങ്ങനെ അലക്കി നശിപ്പിച്ച ഒരു വാക്കാണ് സിനിമയിലും അവിടെ ഇവിടെ. എന്നും പറയുന്നുണ്ട്, ഇപ്പൊ പറയുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെ അല്ല, അവൻ റിഥമാണ്, താളബദ്ധമാണ് അവന്റെ ഓരോ ലൈനും താളബദ്ധമാണ്. കവിതയെ നിർവചിക്കാൻ ഒരു കാലത്ത് കവിതയെ നിർവചിച്ചിരുന്നത് വൃത്തവും ബാക്കി സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിനപ്പുറത്തോട്ട് പിന്നെ ടി എസ് ലീഡറിനെ പോലെയുള്ള ഒരാളൊക്കെ വന്നിട്ട് അവരൊക്കെ വന്ന അവരും എസ്രാപ്പാണ്ടോട്ട് അവരും പഴയ ഇംഗ്ലീഷ് കവിത എടുത്ത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്നു. നമ്മളന്നും വൃത്തബദ്ധമായ വള്ളത്തോളിൻ്റെയൊക്കെ അതൊന്നും മോശമായ കവിതയൊന്നും ആയിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ബ്രേക്ക് ത്രൂ ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി പേർക്ക് കവിതയുടെ ആ സെൻസേഷൻ അവർക്ക് വൃത്തമില്ലാതെയും ആ ഇതില്ലാതെയും ഒത്തിരി പേർക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റി. അപ്പം അതിനകത്ത് ഒത്തിരി പേര് ഫേക്ക് ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഞാൻ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ആർക്കും എഴുതാനുള്ള അവകാശമുണ്ട്. ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും ചൂണ്ടിക്കാണിക്കുന്നതിനോട്.
എഴുത്തിന്റെ രസതന്ത്രം പഠിക്കുന്നതിൽ ഭാഷ വിഷയമല്ല എന്നതിനാൽ മലയാളം സൃഷ്ടികൾ മാത്രമായിരുന്നില്ല അവതരിപ്പിച്ചതും ചർച്ച ചെയ്തതും.
ഹർ വോം the universe of civilized fancy. Her parables stretch deeper to precipitated dispositions of compassion and nurture.
കഥയിലും കവിതയിലും ലേഖനത്തിലും എല്ലാമുള്ള ഭാഷാ വ്യതിയാനങ്ങളെക്കുറിച്ചും ഭാഷയുടെ ശില്പഘടനയെക്കുറിച്ചുമെല്ലാം സക്കറിയ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകി. ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നായിരിക്കും എഴുത്തിന്റെ രാഷ്ട്രീയം. ക്യാമ്പിൽ പ്രധാനമായും പരിശോധിച്ച വിഷയങ്ങളിലൊന്നും അതുതന്നെയായിരുന്നു, എഴുത്തുകാരന് എത്രത്തോളം രാഷ്ട്രീയമാകാം.
എഴുത്തുകാരന്റെ രാഷ്ട്രീയം ഞാൻ പറയുമ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസും അത് വെച്ചിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നത്. അതായത് രാഷ്ട്രീയമില്ലാതെ എഴുത്തുകാരൻ പേന എടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ച ഒരു ലൈന്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഓരോ മുക്കും മൂലയും ചെറിയ കോണും വരെ രാഷ്ട്രീയം കയറി പിടിച്ചിട്ടുള്ള ഒരു നാടാണ്. ഒരു ചെറിയ ഗ്രാമീണ വായനശാല മുതൽ നമ്മളുടെ അടുക്കള വരെ, നമ്മളുടെ കിടപ്പറ വരെ രാഷ്ട്രീയം, അത് വോട്ടിംഗ് ബൂത്ത് വരെയും അസംബ്ലി വരെയും നമ്മളെ റോഡിൽ തടയുന്ന സമരങ്ങൾ വരെയും ഒക്കെ ഉള്ളിടത്ത് എവരിവെയർ ഇറ്റ് ഈസ് ദെയർ. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം യാതൊരു കാരണവശാലും ഭരണകൂടത്തിൻ്റെ ഒരു ഏജൻ്റായി അവൻ ഭരണകൂടത്തിൻ്റെയോ ഈ ഭരണകൂടങ്ങളെ നിർമ്മിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാതിനിധ്യം, ഒരു അകന്ന പ്രാതിനിധ്യം പോലും വഹിക്കുന്ന ഒരുവനായി എഴുത്തുകാരൻ മാറാൻ പാടില്ല. അവൻ ജനങ്ങളുടെ പക്ഷത്താണ് അവൻ നിൽക്കുന്നതെങ്കിൽ അവൻ ഇവരുടെ പിടിയിലോ ഇവരുടെ തോളിൽ കൈയിടുന്നവനോ ആകാൻ പാടില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു തരത്തിലും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഹി മസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ആൻഡ് അവർ അവർ അതിനെ കൺഫ്രണ്ട് ചെയ്യുകയും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ്. ഇതാണ് ഒരു ഈ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഒരു എൻ്റെ ഒരു വിമർശനം. രാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ് രാഷ്ട്രീയം. അതിനെ നമ്മൾ ചുരുക്കി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തുകാരൻ നോക്കേണ്ടത് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഈ പ്രക്രിയയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത രാഷ്ട്രീയ പാർട്ടികൾ അത് നിർവഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു വിമർശനാത്മകമായ ഒരു 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 വിശകലനമാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അതിൻ്റെ പേരിൽ വമ്പ് പറഞ്ഞ് അതിൻ്റെ കുടക്കീഴിൽ നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ആസ്വദിച്ച് മാറി അങ്ങനെ അത് അത് എഴുത്തുകാർ ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുമ്പം ഞാൻ എൻ്റെ വായനക്കാരെ വഞ്ചിക്കുന്നു എന്നാണ്. ഐ ബിക്കം ആൻ ഏജൻറ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് പവേഴ്സ്, ഡിക്റ്റേറ്റോറിയൽ ആൻഡ് അതർ പവേഴ്സ്.
അതുപോലെ തന്നെയാണ് മാറി വരുന്ന മാധ്യമ സംസ്കാരം ക്രിയാത്മകമായ എഴുത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയവും.
പുതിയ കാലത്താണ് എഴുത്ത് എന്ന് പറഞ്ഞത് റിപ്പോർട്ടിംഗ് ആണെന്ന് സാറ് പറയുന്നു.
സാഹിത്യത്തിലേക്ക് വരാം. കാരണം ഈ ആലങ്കാരികതയും കാൽപ്പനികതയും നല്ല റിപ്പോർട്ടിങ്ങിനകത്ത് ഈ അലങ്കാരങ്ങളും കാൽപ്പനികതകളും റൊമാൻറ്റിക് നോഷൻസും ഭാവുകത്വങ്ങളും അത് ഇതൊന്നും ഇല്ലല്ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദ ഫാക്ട്സ് ഇൻ എ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് മാനർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആൻഡ് ഇറ്റ് ടെൽസ് ദ ട്രൂത്ത്. നല്ല റിപ്പോർട്ടിംഗ് ആക്കി ടെൽ ദ ട്രൂത്ത് ഓൾസോ. അതുകൊണ്ട് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിറ്റീസ് നമ്മുടെ റൈറ്റിങ്ങിലേക്ക് ഗദ്യം എഴുതുമ്പോൾ അതിലേക്ക് വരുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചുകൊണ്ട് അതിനകത്തുനിന്ന് സൗന്ദര്യം എടുത്തു കളയണമെന്നോ പ്രേമം എടുത്തു കളയണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നല്ല വൈകാരികമായ നിമിഷങ്ങൾ എടുത്തു കളയണമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ബട്ട് റിപ്പോർട്ടിംഗ് ഈസ് എ വെരി വെരി ഫാന്റാസ്റ്റിക് ഗുഡ് റിപ്പോർട്ടിംഗ്.
ഓസ്ട്രേലിയയിൽ നിന്ന് മലയാളം എഴുതുമ്പോൾ അവരെ പ്രവാസി എഴുത്തുകാർ എന്ന് തന്നെയാണ് മലയാള സാഹിത്യ ലോകം വിളിക്കുക. പ്രവാസി എഴുത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എഴുത്തുപുരയിൽ പ്രധാന ചർച്ചയായിരുന്നു. മനസ്സിൽ കുരുത്തുവരുന്ന ഒരു കഥയോ കവിതയോ കടലാസിലേക്ക് പകർത്തുന്ന നിസാര പ്രക്രിയ അല്ല എഴുത്തെന്നും അതിനപ്പുറം വിശാലമായ വായനയുടെയും പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും അനിവാര്യത കൂടെയുണ്ടെന്നുമുള്ള തിരിച്ചറിവിലാണ് രണ്ടു ദിവസത്തെ എഴുത്തു ശില്പശാല പൂർത്തിയായത്.